നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു വിഷയം സംസാരിക്കാനാണ് ദൈവാത്മാവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. പലപ്പോഴും ചിന്തിക്കുക, എന്താ ഇഷ്ടമില്ലാത്ത വിഷയം? നമുക്ക് ദൈവജനം വായിക്കുമ്പോൾ മനസ്സിലാകും ഇഷ്ടമില്ലാത്ത വിഷയം എന്തുവാണ്. സ്തോത്രം. നമുക്ക് അതിനോട് ആധാരമാക്കിയിട്ട് ഒന്ന് രണ്ട് വേദഭാഗം വായിക്കാം. 1 പത്രോസ് 4:1, 1 പീറ്റർ 4:1. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. പ്രൈസലോ. നമുക്ക് ഒരു വാക്കൂടി പ്രാർത്ഥിക്കാം. രാത്രികാലം കർത്താവ് വിലയരദാസൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ച പോലെ നമ്മെ നമ്മുടെ കർത്താവിന്റെ സന്നിധാനത്തിങ്കൽ ഒരിക്കൽക്കൂടെ സമർപ്പിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകി. കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരുന്നു. കർത്താവ് നമ്മെ നടത്തി രാത്രികാലം ദൈവനം നമ്മോട് ഹൃദ്യമായി സംസാരിപ്പാൻ നമ്മെ ബലമുള്ള കാര്യത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഓസോനായ പൗലോസ് ഒരിക്കൽ ലേഖനത്തിൽ എഴുതിക്കുന്ന പോലെ ദൈവത്തിന് സ്തോത്രം, വചനം സംസാരിക്കേണ്ട വിധത്തിൽ സംസാരിപ്പാൻ നാവെ സർവശക്തനാ ദൈവം തുറക്കുവാൻ ദൈവസന്നിധാനത്തിലേക്ക് രാത്രികാലം ഒന്നിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവസ്ഥാനത്തിൻ്റെ മേഘത്തിൻ്റെ കീഴിൽ നമുക്ക് അനുഗ്രഹം പ്രാപിപ്പാൻ അന്ധകാര ശക്തികളൊക്കെ ശാസിച്ചകന്നു പോവാൻ ആത്മാവിൽ നമ്മെ നിറയ്ക്കുവാൻ ഏകാഗ്രതയോട് ദൈവസന്നിരുന്നുകൊണ്ട് വചനം ശ്രദ്ധിച്ച് അനുഗ്രഹവും നന്മയും പ്രാപിച്ചെടുപ്പാൻ വചനത്തോളം വിടുതല കഷ്ടങ്ങളാൽ വ്യക്തന മക്കൾക്ക് ഈ രാത്രികാലം കർത്താവ് നൽകി കൊടുക്കുവാൻ നമ്മെ നമ്മുടെ കർത്താവ് ഏൽപ്പിക്കുക. ഒരു വാക്കൂടി പ്രാർത്ഥി. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾ ഈ രാത്രികാലം സഹായിക്കണമേ. തിരുവനന്തപുരത്ത് ഞങ്ങളായിരിക്കുന്നു. വന്ന സമയം ഞങ്ങൾ അനുഗ്രഹിച്ച് പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ഞങ്ങൾ കൃപ തന്നു. ഞങ്ങളെ കർത്താവ് ഈ രാത്രികാലം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവ നന്മയിലേക്ക് ഞങ്ങളെ നടത്തണമേ. സനസഭയായിട്ടെല്ലാം അനുഗ്രഹത്താലും നിറയ്ക്കണേ. വിലയറദാസനെ കുടുംബമായി കുഞ്ഞുങ്ങളുമായിട്ട് അനുഗ്രഹിക്കണം. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും സഹായിക്കണം. കടന്നു ദൈവമക്കൾക്കായി സ്തോത്രം. ഭവനങ്ങളും ജോലി സ്ഥലത്തായിരിക്കും പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എളിയവനെ നാളുകളിൽ നിന്റെ മക്കളോട് ചെയ്യണം. ആരിപ്പാൻ ഒരുക്കി നല്ല വേളയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്കൊന്നിച്ച് അനുഗ്രഹം നന്മയാക്കി തീർക്കണമേ. തിരുവേന രാത്രിയാണ് സംസാരിപ്പാൻ ആവശ്യമായ ക്രമ നൽകി അവിടുന്ന് സഹായിക്കണം. നന്മയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യണം. യേശുവിനെ യാചിക്കുന്ന കേൾക്കുമാറാകണമേ. ആ സ്തോത്രം. കർത്താവിന് സ്തോത്രം. നമുക്കിഷ്ടമില്ലാത്ത വിഷയം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. പ്രൈസലോ. കഷ്ടത 100 മാർക്ക് തരിക പറഞ്ഞവർക്ക്. പ്രൈസലോ. നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു വിഷയമാണ്. എന്തുവാ കഷ്ടത എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തുവാ നമുക്കൊരു ഭയമാണ്. ദൈവം എങ്ങനെ കഷ്ടം സഹിപ്പാൻ കഴിയുമെന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ അറിയാതെ അങ്ങ് കഷ്ടത എന്തൊരു കഷ്ടത നമ്മുടെ എന്താണെന്ന് നമ്മുടെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. സ്തോത്രം. അപ്പൊ നമ്മൾ വസ്ത്രം ധരിക്കുന്ന പോലെ ദൈവം നമുക്ക് തന്നെ ഒരു ആയുധമാണ്. എന്തുവാ കർത്താവ് പറഞ്ഞാൽ ധരിക്കാതിരിക്കാൻ ഒക്കത്തില്ല. നിങ്ങളും ആ ഭാവം തന്നെ ആയുധം, കഷ്ടത എന്ന ആയുധം കർത്താവ് നമുക്കായി തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതാരാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവിനോട് ചേർന്ന് കഷ്ടത അനുഭവിച്ച ദൈവദാസനാണ് പൗലോസാണ് വളരെ വ്യക്തമായി പറയുന്നത്. എന്തുകൊണ്ട് ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചെന്ന് ഈ പത്രോസ് പറയാൻ കാരണം എന്താണ്? 5:1 പ്രൈസലോ. ആ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷ്യം, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷ്യം വഹിച്ചാൽ എന്ത് ലഭിക്കും? വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കൂട്ടായ്മ അനുഭവിപ്പാൻ സാധിക്കും. പ്രൈസലോ. ഒന്നുകൂടെ പറയാം, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചാൽ വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടായ്മ ധരിപ്പാൻ ദൈവം നമുക്ക് ഇടവരുത്തും. അപ്പൊസ്തലനായ പൗലോസ് 2 തിമൊഥെയൊസ് പറയുന്നത് സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. അപ്പൊ കർത്താവിനോട് ചേർന്ന് സഹിച്ചാൽ നമുക്ക് എന്ത് വാസമുണ്ട്? കർത്താവിനോട് ചേർന്ന് വസിപ്പാനുള്ള ഭാഗ്യം കഷ്ടം സഹിക്കുന്ന ദൈവം നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. സ്തോത്രം. കർത്താവ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു. മത്തായി സുവിശേഷം 10:25 വായിക്കേണ്ട, നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഗുരുവിനെ പോലെ ശിഷ്യൻ ആകുന്നത് നല്ലതാണ്. സ്തോത്രം. അപ്പോൾ എവിടെ വരെ നാം വളരെ പ്രാപിക്കണം? ഗുരുവിനെ പോലെ നാം എന്ത് ചെയ്യണം? ഗുരുവിനെ പോലെ ശിഷ്യന്മാരാ നാം എന്ത് ചെയ്യണം? ഇപ്പൊ ഗുരു കഷ്ടം അനുഭവിച്ചപ്പോൾ ശിഷ്യന്മാരാത നാമും എന്തനുഭവിക്കണം? ശിഷ്യന്മാരാത നാമും കഷ്ടം അനുഭവിക്കണമെന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വിലപ്പെട്ട വചനത്തിൽ പറഞ്ഞിരിക്കുക. കർത്താവിന്റെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ സുവിശേഷം 14, 15, 16 3 അധ്യായങ്ങൾ ഒരു വലിയ പ്രസംഗമാണ് കാണുന്നത്. അത് കർത്താവ് തന്നെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രസാനന്തര പ്രഭാഷണം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഒരു പ്രഭാഷണമാണ്. അതിലാരംഭിക്കുന്ന കഷ്ടതയിലാണ്, അവസാനിക്കുന്ന കഷ്ടതയിലാണ് ഏറ്റവും ഉള്ളത്തെ പ്രസംഗമായത്. പതിനേഴാം അധ്യായം കഴിഞ്ഞ 17 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയാണ്. അതോടുകൂടി സമാപിച്ച് പിന്നെ കഷ്ടത്തിന്റെ കൂശാരോപണം കർത്താവ് കേൾക്കുകയാണ്. അപ്പോൾ ആ പ്രസംഗത്തിന്റെ ആരംഭം തുടങ്ങുന്നത് എങ്ങനെ? 14:1 എങ്ങനെ വായിക്കുന്നത്? നിങ്ങളുടെ ഹൃദയം, അപ്പൊ എങ്ങനെ ലോകത്തിലാണ് ഭക്തൻ ജീവിക്കുന്നത്? സന്തോഷിക്കുന്ന ലോകത്തിലല്ല. പിന്നെയോ കലക്ക് എപ്പോഴാകുന്ന കഷ്ടമാണ് നമ്മളെ ജീവിതത്തിൽ കലക്കത്തിലേക്ക് നടക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി പറ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്തുകൊണ്ടാ കലങ്ങ് കലക്കം വരാതിരിക്കാൻ കാരണം? ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പി. നോക്കിയപ്പോ കഷ്ടത വരുമ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ദൈവത്തിൽ വിശ്വസിപ്പി. കർത്താവ് തന്നെ തനിക്ക് വരുന്ന പ്രതികൂല കാറ്റുകളെ മുന്നമേ കണ്ടുകൊണ്ട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഈ രാത്രികാലം എന്ത് ചെയ്യും? ഞാൻ ഇടയനെ വെട്ടും, ആളുകൾ ചിതറിപ്പോകും, നിങ്ങൾ എല്ലാവരും എന്നെ വിട്ടോടിപ്പോകും, എങ്കിലും ഞാൻ ഏകനല്ല. സ്തോത്രം. എങ്കിലും ഞാൻ ആരല്ല, എങ്കിലും ഞാൻ ഏകനല്ല, എന്നോടൊപ്പം ആരുണ്ട്? പിതാവ് എന്നോട് ഒപ്പമുണ്ട്. സ്തോത്രം. കഷ്ടങ്ങൾ ദൈവമക്കളാണ് നാം എന്ത് ചെയ്യും? ചിലപ്പോ ഏകാന്തി അനുഭവത്തിൽ മാറിപ്പോയാലും ദൈവമക്കളെ നമുക്ക് അകത്തൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ഞാൻ ഏകനല്ല, പിന്നെയോ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ, കർത്താവ് നമ്മോടൊപ്പം ഉണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്നെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങുന്നതാണ് ചെയ്ത സർവശക്തനായ ദൈവത്തിന്റെ കരം എവിടെ ഉണ്ട്? കഷ്ടങ്ങളിൽ തന്നെ ഭക്തരോട് കൂടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു കളയരുത്. അതുകൊണ്ട് ആരംഭം എന്തോ, നിങ്ങൾക്ക് എന്തുണ്ടാകും, ലോകത്തിൽ എന്തുണ്ടാകും, നിങ്ങളുടെ ഹൃദയം കലങ്ങ്. ആ വലിയ വിഷയം പ്രസംഗത്തിന് ശേഷം കൺക്ലൂഡ് ചെയ്ത് സമാപനം പറയുന്ന വാക്ക് 16 അവസാനം വാക്കി നോക്കിയാണ്. 16 അവസാനം പ്രസംഗം, ലോകത്തിൽ എന്തുണ്ടെന്ന്, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും അധൈര്യപ്പെടാനല്ല, നിരാശപ്പെടാനല്ല, പിന്നെയോ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ. ഞാൻ ലോകത്ത് നോക്കിയാണ്, എന്തുകൊണ്ടാ ധൈര്യ കഷ്ടത ധൈര്യം പ്രാപിക്കുക? കഷ്ടത ജയിച്ചൊരു കർത്താവ് നമ്മോടൊപ്പം ഉണ്ട്. കർത്താവ് വിജയി കഷ്ടതയെ വിജയിച്ചൊരു കർത്താവ് നമ്മോടൊപ്പം. സ്തോത്രം. ഭക്തനായ കൊച്ചുകുഞ്ഞുദേശം അതിനെക്കുറിച്ച് പാടിയിട്ടുണ്ട്, കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോടോ കൂട്ടാളിയായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോടോ കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറിയ നാം ആരായി തീരുക? നാം നിർഭാഗ്യവാന്മാരായി തീരുക. പിന്നെയോ കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരും. കാരണം എന്താ? എന്നോടൊപ്പം ആരുണ്ട്? കഷ്ടമേറ്റ കർത്താവിനോട് കൂട്ടായ്മ അനുഭവിക്കുന്ന കഷ്ടത ഞാൻ സന്തുഷ്ടനാണേ, ഞാൻ സന്തോഷിക്കുമെന്ന്. അപ്പൊ ദൈവമക്കളാ നമുക്ക് എന്തുണ്ട്? ദൈവമക്കളാ നമുക്ക് കഷ്ടതയുണ്ട് എന്ന് വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുന്ന പത്രോസ് ലേഖനത്തെ കടന്നു വരുമ്പോൾ ആ പത്രോസ് ലേഖനം നമുക്ക് രണ്ടായി തിരിച്ച് പഠിപ്പാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാം അധ്യായം മുതൽ 3:12 വരെയുള്ള വാക്യം ക്രിസ്ത്യാനിയും ദൈവകൃപയും. സ്തോത്രം. അപ്പൊ ക്രിസ്ത്യാനിക്ക് എന്തുണ്ട്? ദൈവകൃപയുണ്ട്. ക്രിസ്ത്യാനിക്ക് എന്തുണ്ട്? ദൈവകൃപയുണ്ട്. 3:13 മുതൽ 5 അധ്യായം മുഴുവൻ രണ്ടാമത്തെ സബ്ജക്ട് ക്രിസ്ത്യാനിയും കഷ്ടതയും. സ്തോത്രം. ദൈവകൃപയുണ്ട്, എന്തുണ്ട്? നിങ്ങൾ എന്നോടൊപ്പം വരുന്ന എനിക്കറിയാം, ദൈവകൃപയുണ്ടെങ്കിൽ എന്തുണ്ട്? ക്രിസ്ത്യാനിയും ദൈവകൃപയും. അടുത്ത സബ്ജക്ട് എന്തുവാ? ദൈവകൃപ പ്രാപിച്ച ക്രിസ്ത്യാനി നിശ്ചയമായി ഏതിൽ കൂടെ കടന്നു പോകണം? കഷ്ടതയിൽ കൂടെ കടന്നുകൂടെ ക്രിസ്ത്യാനിയും കഷ്ടതയും. സ്തോത്രം. ദൈവകൃപ എന്തിനെ പ്രതീക്ഷിക്കാം? കഷ്ടത കൂടാ ദൈവകൃപയില്ല. സ്തോത്രം. നമ്മുടെ നാട്ടിൽ നിന്ന് പഴയ അപ്പച്ചന്മാരെ കൊണ്ട് ഇരിക്കുന്ന നമ്മുടെ സമ്മതിച്ചവരെക്കാണ് പഴയ പ്രിയപ്പെട്ടെങ്കിലും സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. പഴയ കാലത്തൊക്കെ ഭക്ഷണം പുളമ്പുമ്പോൾ ആദ്യം ഇല അങ്ങോട്ട് ഇടും, എല്ലാ ഭാഷ ഇല അങ്ങോട്ട് ഇട്ടിട്ട് ഈ കല്യാണത്തിനൊക്കെ ആദ്യം പുളമ്പുന്ന ഉപ്പാണ്. ഉപ്പ് വളമ്പുമ്പോ നമുക്ക് എന്നെ അറിയാം, അവസാനം ഒരു മധുരമുണ്ട് ഭംഗിക്ക്. ഇന്ന് ഐസ്ക്രീം ഒക്കെ ആയി ഇവിടുത്തെ മോഡൽ, നാട്ടിലും അതൊക്കെ തന്നെ ഇപ്പം കേട്ടു. അപ്പൊ അവസാനം എന്തോ ഉണ്ട്? ഒരു നല്ലൊരു മധുരത്തോടെ ഇന്ന് അറുക്കപ്പെട്ട കുഞ്ഞാടിനെ അടുത്ത രാത്രിയിൽ ആദ്യം വിളമ്പ് എന്താണെന്ന് പറയാമോ? ഉപ്പിന് ഓരോ കൈപ്പിചീരിയാ വിളമ്പ്. ഇത് കുഞ്ഞാറിനെ എങ്ങനെ ഭക്ഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? തീക്കാത്തിട്ട് ഇവിടെയുള്ള ദൈവമക്കളോട് പറയണ്ട, ഏറ്റവും നല്ല ഭക്ഷണം എന്തുവാ? ചുട്ട മാംസം, ദ ബെസ്റ്റ് ഫുഡ്, ദ ടേസ്റ്റി ഫുഡ്. കർത്താവിനെ അനുഭവിക്കുന്ന ഏറ്റവും ടേസ്റ്റി യഹോവ നല്ലവനെന്ന് രുചിച്ചറിവി. പക്ഷെ എങ്ങനെ അനുഭവിക്കാനൊക്കത്തുള്ളൂ? കൈപ്പുലികളെല്ലാം ഒരിക്കലും കർത്താവിനെ അനുഭവിപ്പാൻ സാധ്യമാകില്ല. ദൈവത്തിനാ യേശുവിനെ അനുഭവിക്കുന്ന ഭക്തൻ എന്തുണ്ട്? നിങ്ങൾക്ക് ലോകത്തിൽ എന്തുണ്ട്? കൈപ്പീരയുണ്ട്, കഷ്ടതയുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ. അപ്പൊ കഷ്ടതയില്ലാത്തൊരു ജീവിത അനുഭവമില്ല. അതൊരു ക്രിസ്ത്യാനിക്ക് എന്തുണ്ട്? ക്രിസ്ത്യാനിക്ക് കഷ്ടതയുണ്ടെന്നുള്ള ഈ പത്രോസ് ലേഖനത്തില് ക്രിസ്ത്യാനി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആകെ മൂന്നിടത്തെ ക്രിസ്ത്യാനി എന്ന് ബൈബിൾ പുതിയ നിയമത്തിലുള്ള അതിൽ ഒന്നിട്ട് ഒന്ന് പറഞ്ഞിരിക്കുന്നത് പത്രോസ് ലേഖനത്തില. സ്വതന്ത്രം 4:16 നോക്കിക്കാട്ടെ, 4:16. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. അപ്പൊ ക്രിസ്ത്യാനിയായിട്ട് എന്ത് അനുഭവിക്കണം? ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ലജ്ജിക്കരുത്. സ്വതന്ത്രം ഈ പത്രോസിലെ ലേഖനത്തിൽ 1 Petrus 17 മൊത്തം വചനം നോക്കി 17 കഷ്ടത കിടപ്പുണ്ട്. ഏറ്റവും കൂടുതൽ കഷ്ടതയെ കുറിച്ചാണ് കിടക്കുന്നത്, 17. സ്തോത്രം. ബൈബിള് പഠിക്കുമ്പം ഏറ്റവും കൂടുതൽ നമ്പർ അനുസരിച്ച് പുസ്തകത്തിന്റെ പേര് കീവേർഡും കീവേഴ്സും ഒക്കെ ഇടുന്നു. അപ്പൊ ഈ പത്രോസിന്റെ ലേഖനത്തിലെ കീവേർഡ് താക്കോൽ പദമാണ് ട്രിബുലേഷൻ അല്ലെങ്കിൽ കഷ്ടത. സ്തോത്രം. ഈ മുറി ഈ ഹോളിന്റെ അകത്ത് കയറണം. വളരെ മനോഹരമായ ഹോൾ ദൈവം തന്നെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഹോളിന്റെ അകത്ത് കയറണമെങ്കിൽ എന്ത് വേണം? താക്കോലില്ലാതെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. അപ്പൊ താക്കോലത്ത് തുറന്നെങ്കിൽ മാത്രമേ ഇതിന്റെ അകത്ത് കയറുവാനായിട്ട്. അപ്പൊ പത്രോസ് ഒന്ന് പത്രോസിന്റെ ലേഖനത്തിൽ കയറണമെങ്കിൽ താക്കോൽ വേണം. ആ താക്കോൽ ഏതാണ്? കഷ്ടതയാകുന്ന താക്കോൽ കൊണ്ട് തുറന്നെങ്കിൽ മാത്രമേ പത്രോസിന്റെ ലേഖനത്തിൽ കയറി ഒന്ന് ആസ്വാദ്യം പ്രാപിക്കാനൊക്കത്തുള്ളൂ. അപ്പൊ ക്രിസ്ത്യാനിക്ക് എന്തുണ്ട്? ക്രിസ്ത്യാനിക്ക് കഷ്ടമുണ്ടെങ്കിൽ ആ കഷ്ടത എങ്ങനെയുള്ളതായിരിക്കണം? സാത്താൻ പരത്തുന്ന കഷ്ടതയല്ല പിന്നെയോ, സ്വയം പരത്തുന്ന കഷ്ടതയല്ല പിന്നെയോ. സ്തോത്രം. ദൈവഹിതപ്രകാരമുള്ള കഷ്ടതയാണ്. ഇപ്പൊ കഷ്ടതയ്ക്ക് 3 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കഷ്ടത ഏത് പ്രകാരം ഒന്ന് വളരെ വ്യക്തമായി 3 കാണുന്നു. 2:20 അപ്പോൾ എങ്ങനെ കഷ്ടത അനുഭവിക്കണം? അപ്പൊ 2 കഷ്ടത. ഒന്ന്, ക്രിസ്ത്യാനിയും കുറ്റം ചെയ്ത് കഷ്ടത അനുഭവിക്കുന്ന ദൈവത്തിന് ഹിതമല്ല. ക്രിസ്ത്യാനി എന്ത് ചെയ്യണം? നന്മ ചെയ്തിട്ട് നാം എന്ത് ചെയ്യണം? കഷ്ടത. ഈ നന്മയത് കഷ്ടത അനുഭവിച്ചാൽ ആ കഷ്ടതയുടെ പേരാണ് 3:14 നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ. അപ്പൊ നമ്മ എങ്ങനെ കഷ്ടം അനുഭവിക്കണം? മുമ്പേ നാം വായിച്ചു, നീ ക്രിസ്ത്യാനിയായി കഷ്ടം അനുഭവിക്കണം. ക്രിസ്ത്യാനിയായി 4:16 ക്രിസ്ത്യാനിയായി കഷ്ടം അനുഭവിക്കണം. രണ്ട്, ക്രിസ്ത്യാനിയായി കഷ്ടം അനുഭവിച്ചാൽ ആ കഷ്ടത എങ്ങനെയുള്ളതാ? നീതി നിമിത്തമുള്ള കഷ്ടതയാണ് ക്രിസ്ത്യാനിയാണ് ആ കഷ്ടത. എങ്കിൽ ആ കഷ്ടത ഏത് പ്രകാരമുള്ളതാണ്? 4:19 നോക്കിയാണ്, 4:19 മനസ്സിലോ? ദൈവ ഇഷ്ടപ്രകാരമുള്ള കഷ്ടത. അപ്പൊ കഷ്ടതയ്ക്ക് 3 പത്രോസ് പറഞ്ഞിരിക്കും. എന്തോ നീ നിമിത്തം കഷ്ടത അനുഭവിക്കണം, ക്രിസ്ത്യാനിയാണ് കഷ്ടത അനുഭവിക്കണം, ദൈവികത പ്രകാരം കഷ്ടത അനുഭവിക്കണം. അല്ലേലൂയ. അപ്പൊ നോക്കിയ ക്രിസ്ത്യാനിയാണ് കഷ്ടം സഹിക്കണം. എന്താ ആരംഭം വായിച്ചത്? കുറ്റം ചെയ്തിട്ട് കഷ്ടം അനുഭവിച്ചാൽ യാതൊരു യശസ്സുമില്ല, ഒരു പ്രയോഗമില്ലെന്ന് അവിടെ പറയുന്നുണ്ട്. നിങ്ങളൊരു കൊലപാതകനായിട്ട് കഷ്ടം അനുഭവിക്കരുത്. അപ്പൊ ക്രിസ്ത്യാനി ഇവിടെ പറയുന്ന ദൈവമക്കൊക്കെയുള്ള ദൂത ലേഖനം, ദൈവമക്കൊക്കെയുള്ള ദൂത അതിൻ്റെ അകത്ത് പറയാം ദൈവപ്രകാരം അല്ലാത്ത കഷ്ടം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്ത് മഹത്ത ദൈവനാം ഒരിക്കലും അതിൻ്റെ അകത്ത് മഹത്തപ്പെടത്തില്ല. ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. ഞാൻ കോട്ടയം ഐ പി സി സെമിനാരി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും അതാത് ടീച്ചേഴ്സ് ചാപ്പൽ സർവീസിന് അറ്റൻഡ് ചെയ്യണം. അന്ന് അവിടെ പഠിക്കുന്നൊരു വിദ്യാർത്ഥി പ്രസംഗിച്ചപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ മനസ്സിൽ വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ഇപ്രകാരത്തെ അതേ ഓർത്തഡോക്സ് സമുദായത്തിൽ വിശ്വാസി വന്നാളാണ്. താൻ പറഞ്ഞു താൻ പോയാൽ താൻ തൻ്റെ അടുത്തുള്ള സഭയിൽ ഒരു സഹോദരൻ ഞായറാഴ്ച യോഗം കഴിഞ്ഞ് വീട്ടിൽ പോയി. വീട്ടിൽ പോയതിനു ശേഷം തനിക്ക് രണ്ട് മൂന്ന് ആടുകളുണ്ട്. ആടിന് തീറ്റി വെട്ടാൻ വേണ്ടി, സോറി, തനിക്കല്ല, തന്നെക്കല്ല, തനിക്ക് അയലോക്കത്തൊരു ഹിന്ദുവുണ്ട്. ആ ഹിന്ദുവിന് ചില ആടുണ്ട്. ആ ഹിന്ദു ആടിന് തീറ്റി വെട്ടാൻ വേണ്ടി ഹിന്ദുവിൻ്റെ പ്ലാവേ കയറി. പ്ലാവേ കയറി രണ്ട് മൂന്ന് കമ്പ് വിട്ടു. വളരെ സൂക്ഷിച്ചാണ് വിട്ടിത്. എങ്ങനോ ബൈ മിസ്റ്റേക്കിൽ ഒന്ന് രണ്ട് കമ്പ് നമ്മുടെ പെന്തക്കോസ്കാരൻ്റെ പറമ്പിൽ വീണു. പറമ്പ് വീണത് ഒന്ന് രണ്ട് വാഴയുടെ ഇപ്പുണ്ടായിരുന്ന വാഴയിലോട്ടാണ് വീണത്. വാഴയുടെ രണ്ട് മൂന്ന് കൈ അറിയാതെ നിന്നും കുടിഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ അകത്തുള്ള കൃപയങ്ങ് ജോലിച്ചു ദൈവകൃപയല്ലേ. അദ്ദേഹത്തിൻ്റെ അകത്തുള്ള കൃപയങ്ങ് ജോലിച്ചു ദൈവകൃപയല്ല. ദൈവകൃപ ചോദിച്ചാൽ അങ്ങനെ ചെയ്യത്തില്ലല്ലോ. ഒരു വാക്കത്ത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് എന്തിനാ എൻ്റെ വാഴയുടെ, ഞാൻ അദ്ദേഹം പറഞ്ഞപ്പോൾ അതൊന്നും പറയാൻ കൊള്ളത്തില്ല, എന്തിനാ എൻ്റെ വാഴയുടെ കൈ ഒടിച്ചെന്ന് പറഞ്ഞു. ഈ പെന്തക്കോസുകാരൻ ആ ഹിന്ദുവിൻ്റെ വാഴ മൂന്നാലങ്ങ് വെട്ടു തുടങ്ങി. മൂന്നോ നാലോ വാഴ വെട്ടാരെ ദൈവം അനുവദിച്ചില്ല. അതേ എനിക്ക് പറയാനൊക്കത്തുള്ളൂ കേട്ടോ. അടുത്ത വെട്ട, അരിശത്തിലുള്ള വെട്ട, ആത്മാവ് പ്രേരിച്ചുള്ള വെട്ടെല്ലാം ചെയ്യത്തില്ലല്ലോ. ശത്രുവിനെ സ്നേഹിക്കണമെന്നല്ലേ വാക്യം. അരിശത്തിലുള്ള വെട്ട് വെട്ടി ഇതാ ഒരു വെട്ട് വീണ് സൂക്ഷം കാലിലോട്ട് വീണു. മെയിൻ വെയിൻ അങ്ങ് മുറിഞ്ഞു പോയി. എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞു. മെയിൻ വെയിൻ മുറിഞ്ഞാൽ എന്തോ ചോറ കണ്ടമാനം. പെട്ടെന്ന് അലച്ചു പോയി. വീട്ടുകാരെല്ലാം കൂടെ പെട്ടെന്ന് കോട്ടയത്ത് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ഒന്നും എടുക്കത്തില്ല, മെഡിക്കൽ കോളേജ് കൊണ്ട്. അപ്പുറത്തേക്ക് ബ്ലഡൊക്കെ ഏകദേശമൊക്കെ വളരെ ക്രിട്ടിക്കൽ കേസ് സ്റ്റേജിലായി. വേറൊരു അത്ഭുത വിഷയം ഞാൻ പറയാൻ പോവാ. ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ഇല്ലെന്ന് പറഞ്ഞു. ബ്ലഡ് ഇല്ലെന്ന് പറഞ്ഞ അവിടെ വന്നവരൊക്കെ ബ്ലഡ് പരിശോധിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ബ്ലഡിന് ഈ ബ്ലഡ് ഒന്നും കൊണ്ടല്ല, ഗ്രൂപ്പിൽ ഫിറ്റല്ല. ഒടുവിൽ ഈ ഹിന്ദു എങ്ങനെയോ അറിഞ്ഞു ഈ മനുഷ്യനെ സീരിയസ് ആണ്. അദ്ദേഹോടി ആ മനുഷ്യനെ കാണാൻ ചെന്നു. കാണാൻ ചെന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ വളരെ വിഷണ്ണരായിട്ട് ഇതിൽ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്നാ നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ബ്ലഡ് ഫിറ്റല്ല എന്ന് പറഞ്ഞു. ആരുടെ എൻ്റെ ഒന്ന് നോക്കാൻ പറഞ്ഞു. ഇതൊരു കഥയല്ല കേട്ടോ, ഒരു കഥയല്ല. ആ ഹിന്ദുവിൻ്റെ ബ്ലഡ് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബ്ലഡിന് ഫിറ്റാ. അദ്ദേഹം ഒരു പദം പറഞ്ഞു, രണ്ടോ എത്ര വീട് എൻ്റെ ശരീരത്തിന് എടുക്കാവുന്നത്രത്തോളം രക്തം എടുത്തു, എങ്ങനെങ്കിലും അവനെ രക്ഷിക്കണം, എങ്ങനെങ്കിലും. ദൈവമക്കൾക്ക് മാതൃയില്ലെങ്കിൽ അപകടമേഖല. ദൈവമക്കൾക്ക് മാതൃയില്ലെങ്കിൽ ഞാൻ ഈ ഭാഗം അവിടെ നിർത്തിയിട്ട് മറുഭാഗത്തേക്ക് വരട്ടെ. ഞാൻ ഇതൊന്നും അറിയാം. നമ്മുടെ വിഷയം ക്രിസ്ത്യാനിയും കർഷകരുമാണ്. ഞാനെനിക്ക് ഹോസ്പിറ്റൽ മിനിസ്റ്ററി ഒക്കെ ചെയ്യും. ഞാൻ ഉദാഹരണം പറഞ്ഞു, ഞാൻ പോയില്ല അവിടെ. ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റൽ മിനിസ്റ്ററി ചെയ്ത് ആ സഹോദരൻ കിടക്കുന്ന ബെഡിൻ്റെ അവിടെ ചെല്ലുക. ഞാൻ എന്നോട് എന്താ പറയുന്നത്, ഇന്നടത്ത് കൂടുന്ന അല്ല ഇന്ന സഭയെ കൂടുന്ന സഹോദരനാ. ഞാൻ ചോദിച്ചു, ബ്രദറെ എന്തോ പറ്റിയതാ, എൻ്റെ കാലിന് വാക്കത്തിയുണ്ടൊരു വെട്ട്, സീരിയസ് ആയിരുന്നു പാർഷ എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ആത്മാവ് നിന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും, സർവശക്തനാ ദൈവം നിന്റെ ദാസൻ്റെ പ്രതികൂല ശക്തികളെ യേശുനാഥ് പരസിക്കുന്നൊരു പരസനെ അങ്ങോട്ട് പറഞ്ഞ് രണ്ട് അന്യഭാഷയും പറഞ്ഞ് നിന്റെ മകനെ വിടുവിക്കണമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം മേളെന്ന് പറയും. സഹോദര പാർഷ നിന്നെ പോലും പോഷൻ ലോകത്തിലില്ലെന്ന് പറയും. കാരണം ഇവൻ്റെ കഷ്ടത എങ്ങനെ വന്നതല്ല, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടതയല്ല, നീ നൂത്തൻ കഷ്ടം. പിന്നെ നീ അവന് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം, അവന് മാനസാന്തരത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കാനേ പരിശുദ്ധാത്മാവ് എന്നോട് പറയത്തുള്ളു. ക്രിസ്ത്യാനിക്ക് വരുന്ന കഷ്ടതയല്ല എന്തല്ല, ദൈവഹിതപ്രകാരമുള്ള കഷ്ടതയല്ല, നീ നിമിത്തമുള്ള കഷ്ടതയല്ല. എന്നാൽ അങ്ങനെയുള്ള കഷ്ടത വരുന്ന വേളയിൽ ഒരു ഭക്തനന്തി ചെയ്യണം. അവിടാണ് അവരുടെ ഭക്തനാണോ അല്ലയോ എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മറുഭാഗം ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ പഴയ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു, ഹരിജൻ വിശ്വാസി എന്ന് വന്ന ഞങ്ങളുടെയൊക്കെ അയലോക്കാരൻ, വേട്ടമല ഫിലിപ്പോസ് ഉപദേശി എന്ന് പറഞ്ഞു. ഒത്തിരി പട്ടിണി കിടന്നു, ജീവിതത്തിൽ ഒത്തിരി പട്ടിണി കിടന്നൊരു മനുഷ്യനാണ്. നല്ലൊരു ഉപദേശിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനാകെ പാടെ 10 സെന്റ് സ്ഥലമേ ഉള്ളൂ. വിശ്വാസത്തിലാണ് ജീവിക്കുകയാണ്. താൻ ഒരു 10 സെന്റ് ആ അല്പം കപ്പയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ കർക്കിടക മാസം കപ്പ കുറച്ച് ഇന്നാന്നുള്ളപ്പോൾ ആ പട്ടിണി ഏറ്റവും കൂടുതൽ മാസം വന്നത്. താൻ ഒരു ദിവസം ഇങ്ങനെ മീറ്റിങ്ങിന് കർക്കിടക മാസം പോയി ചോദിച്ചു, പോയ സമയമൊന്നും ഒന്നും കിട്ടിയില്ല. ഭാര്യയും മക്കളും മുഴുപട്ടിണി. തന്റെ വീടിന്റെ പടിക്കലേക്ക് വന്നപ്പോൾ കപ്പയെല്ലാം അന്ന് രാത്രി ആരോ പറിച്ചോണ്ടങ്ങ് പോയി. ഓർത്തോടെ ഭക്തന് വരുന്ന പരിശോധന എത്ര വലുതാണ്. ഇത് കണ്ട അയലോക്കത്ത് ചിലരുണ്ട്, പരിഹാസികളുണ്ട് ഈ ദൈവദാസനെ വിമർശിക്കുന്നത്. വന്നപ്പോഴേ കൈയടിച്ച് കൂവാത് ഉപദേശിച്ച് എന്തോ പറ്റി, ദൂതന്മാരെ കാവലപ്പിച്ചൊക്കെ പോയതല്ലേ കപ്പ ഇന്ത്യയെ, അതിനും പട്ടിണിയായോ എന്ന് ചോദിച്ചു. ആ ദൈവദാസൻ വാക്കത്തി ഒന്നും എടുത്തില്ല കേട്ടോ, തനിക്ക് അകത്തുള്ളൊരു വാക്കത്തി എടുത്തു. ദൈവത്തിന്റെ ആത്മാവാകുന്ന വചനമാകുന്ന വാളെടുത്തൊരു പാട്ട്, അന്ന് എഴുതിയ പാട്ട് പാടാൻ കേട്ടോ. പരിഹാസം ചൊല്ലി ശത്രു നേർക്കുവരുമ്പോൾ, പരിഹാസം ചൊല്ലി ശത്രു നേർക്കുവരുമ്പോൾ, സ്തോത്രം പാടി ആശ്വസിപ്പ ശക്തി നൽകുന്ന, സ്തോത്രം പാടി ആശ്വസിപ്പ ശക്തി നൽകുന്ന, ക്രിസ്ത്യാജീവിതുമ്പോൾ ഭാഗ്യം പാരില്ലെന്തുള്ളൂ, ക്രിസ്ത്യാജീവിതുമ്പോൾ ഭാഗ്യം പാരില്ലെന്തുള്ളോ. ഓ കഷ്ടതയും പട്ടിണിയും നേരിടും നേരോ, കഷ്ടതയും പട്ടിണിയും നേരിടും നേരം, മനക്കേശം കൂടാതെ നിൽപ്പ ശക്തി നൽകുന്ന, മനക്കേശം കൂടാതെ നിൽപ്പ ശക്തി നൽകുന്ന, ക്രിസ്ത്യ ജീവിതുമ്പോൾ ഭാഗ്യം പാരില്ലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതുമ്പോൾ ഭാഗ്യം പാരില്ലെന്തുള്ളൂ. സ്തോത്രം. പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ ക്രിസ്ത്യാനി ദൈവത്തിനുള്ള കഷ്ടതയാണെങ്കിൽ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യാനിയും കഷ്ടതയും, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാടില്ലാതുള്ളൂ, കഷ്ടതയും പട്ടിണിയും ഏറി വരുമ്പോൾ മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന ദൈവങ്ങളുടെ വലുതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം ദൈവത്തിനേൽപ്പി കഷ്ടത വരുമ്പോൾ അതിൽ നാം എന്തെങ്കിലും കഷ്ടതയെ സന്തോഷിപ്പാൻ അതിനുള്ള ദൈവത്തിന് വേണ്ടി സമർപ്പിപ്പാൻ ദൈവം നമുക്ക് അവസരം, ദൈവകൃതയ്ക്കും ദൈവത്തിന്റെ വിശ്വസനയ്ക്കുമായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവമക്കൾക്ക് എന്ത് പ്രതീക്ഷിക്കാം? കഷ്ടത പ്രതീക്ഷിക്കാം. നമ്മൾ സാധാരണ അറിയാതെ പറയുന്നൊരു പദം, ഞാനുമൊക്കെ പറയാറുള്ള പദം, അറിയാതെ നമ്മൾ പറയും. കാരണം മലയാളക്കാരെ ഹൈന്ദവ ട്രഡീഷനിൽ വളർന്നവരാണ് നമ്മളെല്ലാവരും. ഇതെന്റെ വിധിയാന്ന് പറയും. ഇല്ല, നമ്മൾ സാധാരണ എന്ത് പറയും? ഇതെന്റെ പ്രൈസലോൺ എന്ന. നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു പദമില്ല. ലോകക്കാരൻ വരുമ്പോ കഷ്ടത വരുമ്പോ എന്ത് പറയും? ഇതെന്റെ വിധിയാന്ന് പറയും. ദൈവമക്കൾ ഒരിക്കലും പറയുവാനെ ദൈവത്തിൽ വചനമില്ല. കാരണം നമ്മുടെ വിധിയെ ക്രൂശിന് ആടി അടിച്ച കർത്താവാണ് നമ്മുടെ കർത്താവ്. ആ വിധിക്ക് പകരം ക്രൂശ് ഒരു പദ വഴി നിർണയം. കർത്താവ്, ഇത് ദൈവനിർണയമാണ്. എത്ര പേരും പറയാൻ സാധിക്കും ഇത് വിധിയല്ല, പിന്നെയോ ഇത് ദൈവനിർണയമാണ്. കാരണം എന്തുവാ? ദൈവം തന്നെ സ്നേഹിക്കുന്ന നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവൻ വരുന്ന കഷ്ടത മുഴുവൻ എങ്ങനെയായി വ്യാപരിക്കുന്നു? നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നതിനാൽ ഇതൊരിക്കലും വിധിയല്ല, പിന്നെയോ ദൈവനിർണയമായി എന്റെ ജീവിതത്തിൽ വന്ന കഷ്ടതയ്ക്കായി സ്വോത്രം എന്ന് പറഞ്ഞാൽ അതിലാണ് അവൻ ഗ്രഹം പ്രാപിക്കുന്നത്. ഒരിക്കലും നമുക്ക് വിധി വരത്തില്ല, പിന്നെയോ ജീവിതത്തിൽ വരുന്ന മുഴുവൻ കഷ്ടതകളും കഷ്ടത മേഖലും ദൈവ നിർണയമാണ്. പിന്നൊരു സന്തോഷം അതിൻ്റെ അകത്ത് നമുക്ക് തരുവോ. അതാണ് സന്ധ്യയുടെ കരത്തിൽ വന്നിരാമാർക്ക് ഒരു ഭക്തനെപ്പോഴും കരത്തിലോട് ഇരിക്കുന്നില്ല, പിന്നെയോ ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്ന ഒരു നല്ല പ്രത്യാശയ്ക്ക് വേണ്ടി കഷ്ടത സ്ഥാനത്ത് ഉപവാസത്തും പ്രാർത്ഥിച്ചും ദൈവ നിർണയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഭക്തന് വേണ്ടി ഉഷസ്സോടുള്ള കാര്യം നാം മറന്നു പോകല്ലേ. ക്രിസ്ത്യാനിക്ക് എന്ത് പ്രതീക്ഷിക്കാം? ക്രിസ്ത്യാനിക്ക് കഷ്ടത പ്രതീക്ഷിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് നോക്കി 1:7 നോക്കിയാണ് ക്രിസ്ത്യാനി കഷ്ടത പ്രതീക്ഷിക്കുക. 1:7 ആ ഇന്ന് ഇന്നു എന്താണെന്ന് അറിയത്തില്ല, മേടോത്ത് ചെല്ലുമ്പോ അറിയാവുന്നു. അപ്പൊ എന്തുണ്ട്? അഴിഞ്ഞു പോകുന്നതും തീ ശോധന കഴിക്കുന്നതുമായ. അപ്പൊ നമ്മളെ എവിടോ ഇടുക? നമ്മളിങ്ങനൊക്കെ തിരുന്നാലും തമ്പരാൻ നോക്കും. നമ്മൾ ഇങ്ങനെ വന്നിട്ട് പൊടിയല്ല കേട്ടോ, പൊടിയാ വേദോസ പ്രകാരം. നമ്മളെല്ലാം എന്തോ ഓർക്കുന്നു, പൊടിയെന്ന് ഓർക്കുന്നു, നല്ല കാര്യമാണ്. പക്ഷെ വേറൊരു കാര്യം, പൊടിയായ നമ്മുടെ ഒന്ന് പകർന്ന് എന്തുവാ, പൊടിയെന്നാണ് നാം പൊടിയെന്ന് ഓർത്തവൻ എന്ത് ചെയ്യുന്നു, കൃപയും കരുണയും നമ്മെ അണിയിച്ചിരിക്കുക. ആ കൃപയും കരുണയും നമ്മെ അണിയിച്ചപ്പോ നമ്മൾ ആരായി തീർന്നറിയാവോ, മലാഖി 3:17 തീർന്നു. വായിക്കട്ടെ, പറഞ്ഞേക്ക, ഞാൻ ഉണ്ടാക്കുന്ന ദിവസത്തിൽ, ബാക്കി ഓർക്കുന്നുണ്ടോ, അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും. അപ്പൊ നമ്മൾ ആരാ, നമ്മൾ പൊടിയല്ല, നമ്മൾ പുല്ലല്ല, നമ്മൾ മരമല്ല, നമ്മൾ വൈക്കോൽ. 3 ബൈബിളിലെ പദം പറഞ്ഞു കേട്ടോ, വെറും പദം പറഞ്ഞതല്ല, നാം പുല്ലല്ല, നാം മരമല്ല. 1 Corinthians 3:10 നാം വൈക്കോലല്ല. പിന്നെ ആരാണ്, നാം വെളപ്പെട്ട വെള്ളിയാണ്, നാം വെളപ്പെട്ട പൊന്നാണ്. നോക്കിയാണ് വെളപ്പെട്ട പൊന്നും വെളപ്പെട്ട വെള്ളിയാണ് നമ്മ എന്ത് ചെയ്യുന്നു, നമ്മൾ തീക്കാത്തോട്ടിടുന്ന കഷ്ടത തീക്കാത്തോട്ടിടുന്നു. അപ്പോൾ എങ്ങോട്ട് വലിച്ചെറിയ, നമുക്കൊരു വേദഭാഗം ഐശായ ചാപ്റ്റർ 48:10 നോക്കിയാ, എസ്ഐ 48:10 നോക്കിയാട്ടെ, എസ്ഐ 48:10 പ്രൈസ് ലോർഡ്. ദൈവം നമ്മോട് പറയാ കേട്ടോ, ഇതാ ഞാൻ ഇനി എന്ത് ചെയ്യ, നമ്മുടെ നാളെ തട്ടാമ്മാളെ ഭാഷയാ, ഇതാ ഞാൻ നിന്ന് ഈ ഊതി കഴിക്കുന്ന ആരാ, തട്ടാമ്മാള. തട്ടാൻ എപ്പോഴാ ഊതുന്നത്, ഒലയൊക്കെ തീയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക, ഊതുന്ന കുഴലൊക്കെ അടുത്തിരിപ്പുണ്ട്, പക്ഷെ എപ്പോഴാ ഊതത്തുള്ളൂ. പൊന്നങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തോ കയ്യിലെടുക്കും, കോഴി കൊണ്ടെടുത്ത് അതേ പദം, ഇതാ ഞാൻ നിന്നെ എന്ത് ചെയ്യ, കത്തറയിൽ ഒന്നുകൂടെ കൂട്ടുക, തമ്മിലാ കഷ്ടം ഊതിക്കഴിക്കുന്നു, പൊന്ന് ഉറങ്ങും തോറും എന്ത് ചെയ്യ, തീ കൂട്ടിക്കൊണ്ടിരിക്കുക, ഇതാ ഞാൻ നിന്നെ എന്ത് ചെയ്യ, ഊതി എങ്ങനെയാണെന്നാ പറഞ്ഞിരിക്കുന്നത്, രണ്ട് വ്യക്തമായ പറഞ്ഞിരിക്കുന്നത്, സ്വത്രം എന്താ, വെള്ളിയും പൊന്നുമാ ഊതിക്കഴിക്കുന്നത്, പക്ഷെ നിന്നെ അങ്ങനെയല്ല ഊന്നും, വെള്ളിയെ പോലെയല്ല നിന്നെ ഊതിക്കഴിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് കഷ്ടതയുടെ ചൂടയിലോടിഞ്ഞാൻ നിന്നെ. അപ്പൊ നമ്മൾ ഏതിൽ കൂടെ ശോധന ചെയ്യുന്നത്, കഷ്ടതയുടെ ശോധന, തീയിൽ കൂടെ ചൂടയിൽ കൂടെ ദൈവം നമ്മെ ശോധന ചെയ്യുമ്പോൾ ദൈവദാസനോ ദയ്യോ പറഞ്ഞു അത് പറയണം, അവനെന്നെ തീ ശോധന ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ പൊന്നുപോലെ പുറത്തു വരും. തട്ടാൻ എത്ര പറയാ ഈ ശോധന കഴിക്കും, ഊന്ന് നോക്കിയിട്ട് ആ പൊന്ന് ഉരുകുരി അതിന്റെ കീടമാകുമ്പോൾ ആ ശില്പിയുടെ മുഖം ആ പൊന്നിന്റെ അകത്ത് പതിക്കുവോളം തീ കൂട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ആരെ പോലാകണം, കർത്താവിനെ പോലാകണം. അപ്പൊ നമ്മുടെ കഷ്ടത ആരെ പോലാക്കാനാ, ലൈക്ക് ഫാദർ ലൈക്ക് സൺ, അപ്പനെ പോലെ മോനുമാകണം, കൃപമേൽ കൃപ പ്രാപിച്ച് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്ന ആ നല്ല ദിവസത്തിനുവേണ്ടി ഭക്തരെ ഭൂമിയിൽ ഏതിൽ കൂടെ നടത്തും, കഷ്ടതയിൽ കൂടെ നടത്തുമ്പോൾ അതിൽ അവാനാണ് സന്തുഷ്ടനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം, കഷ്ടതയിൽ നാം സന്തോഷിക്കണം. ഇപ്പൊ കഷ്ടത ഭക്തനെ എന്ത് ചെയ്യണം, വെറുതെ പിന്നെ എന്ത് ചെയ്യണം, സി എസ് പറഞ്ഞ പറഞ്ഞാടി ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ പുസ്തകം ചില സാധനത്തിൽ കഷ്ടത മാറിയിരിക്കുമ്പോൾ തനിക്ക് വലിയ ദുഃഖം വന്നാ പറയുന്നു. കഷ്ടത വരുമ്പോൾ സി എസ് പറഞ്ഞ പറയും, ഹാ സ്നേഹിത, ഒരിക്കൽ കൂടെ എന്നെ സ്നേഹിച്ച് സന്ദർശിച്ചല്ലോ, സ്തോത്രം പോരാൻ പറയും, എങ്കിലും എനിക്ക് ഒന്നുകൂടെ ശുദ്ധീകരണം പ്രാപിക്കാനൊക്കെ ദൈവത്തോട് കൂടെ ദൈവശബ്ദം കേൾപ്പാണെ, കഷ്ടത എന്നെ കൂടെ, അതുകൊണ്ട് ഒരിക്കൽ കൂടെ നീ എന്നെ സന്ദർശിച്ചാ സ്തോത്രം എന്ന് പറയുന്നത്. പ്രൈസലോ നോക്കാട്ടെ, ഹല്ലേലൂയ. 4:13 നോക്കി, 4:13 1 Petros 4:13 ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും എന്ത് ചെയ്യണം, അപ്പൊ കഷ്ടങ്ങൾ എന്ത് ചെയ്യണം, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും എന്ത് ചെയ്യണം, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിക്കണം. ഈ കഷ്ടത എന്തിനാണ് നോക്കിക്കട്ടെ, അടുത്ത ഭാഗം നോക്കിക്കട്ടെ. അപ്പൊ കഷ്ടത എന്തിനാണ്, തേജസ്സിന്റെ പ്രത്യക്ഷത ഉല്ലസിച്ചാർക്കും ഒന്ന്. അപ്പൊ കഷ്ടത എന്തിനാണ്, ഭക്തരുടെ ഭാവി പ്രത്യാശയുണ്ട്, ആ ഭാവി പ്രത്യാശയെ സന്തോഷിക്കുന്നതിനാണ് കർത്താവ് നമ്മെ കഷ്ടതയിലേക്ക് ചോദന കഴിക്കുന്നത് വളരെ വ്യക്തമായി കാണുന്നു. ഇനി എന്തിനാണ് ഈ കഷ്ടതയും നമുക്ക് വേണ്ടി തരുന്നത്, ഈ കഷ്ടം നമുക്ക് എന്തിനു വേണ്ടി നൽകി തരുന്നത് നമുക്ക് നോക്കിക്കാട്ടെ. സ്തോത്രം 4:14 4:14 നോക്കിക്കാട്ടെ, 4:14 എന്റെ ദൈവമേ സ്തോത്രം. ഒരു വിരോധാഭാസമാ വാക്യമല്ലേ, ക്രിസ്തുവിന്റെ നാമം കേളുവായി നിന്ന സഹിക്കേണ്ടി വന്ന ചക്രമായി ഉത്തരവേറ്റ് സുവിശേഷ പ്രസംഗം നടത്തി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ സാധാരണ ആൾക്ക് അയ്യോ ആ ദൈവദാസനെ പറ്റിയല്ലോ, കഷ്ടമായി പോയല്ലോ എന്ന് പറയും. നമ്മൾ സാധാരണ പറയുന്നത് അയ്യോ ആ ദൈവദാസനെ പറ്റിയല്ലോ, എന്റെ കർത്താവ് ആ ബെഡിന്റെ അരി വന്നിട്ട് കൈ കൊടുത്തിട്ട് എന്താ പറയാന്നറിയാവോ, മകനെ നീ ഭാഗ്യവാനാണ്. എത്ര ഭയങ്കരമല്ലേ, പ്രതീക്ഷിക്കാത്തൊരു ഭാഗ്യം. കഷ്ടത വേദനപ്പെട്ട് പൊളയുമ്പോ എന്റെ കർത്താവ് ചേർന്ന് വന്ന് എന്ത് പറയുമെന്ന്, മകളെ നീ ഭാഗ്യവാനാ, മകനെ നീ ആരാണ്, ക്രിസ്തുവിന്റെ നാമത്തിൽ കഷ്ടം അനുഭവിക്കുമ്പോ നീ ആരാണ്. കാരണം എന്താന്ന് അറിയാമോ, അടുത്ത പോയിന്റ് ആ പ്രധാന വിഷയം, മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ്. നമ്മുടെ പഴയ അന്യഭാഷയൊക്കെ ഒന്ന് പുതുക്കിയെടുക്കാനാ കഷ്ടത എന്ന്, പഴയ അഭിഷേകമൊക്കെ ഒന്ന് പുതുക്കിയെടുക്കാനാ കഷ്ടത എന്ന്. ഈ കഷ്ടതയിൽ ദൈവാത്മാവിന്റെ ശക്തി എമാത്രമാണെന്ന് അളന്ന് നോക്കാനാ കഷ്ടത വരുന്നെന്ന്. അപ്പൊ മഹത്വത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നതിന് വേണ്ടി, പുതുക്കുന്നതിന് വേണ്ടി എന്ത് വരുന്നുണ്ട്. അപ്പൊ കഷ്ടത വരുമ്പോൾ ദൈവസന്നി കാത്തിരുന്ന് എന്തോ പുതുക്കിയെടുത്തോണം, ആത്മാവിന്റെ വലിയ ശക്തി അത് പുതുക്കിയെടുക്കാൻ ദൈവസന്നി കാത്തിരിപ്പാറാണ്. ദൈവം നമുക്ക് വേണ്ടി ദൈവം നിർണയപ്രകാരം എന്ത് വരുത്തുന്നത്, ദൈവം നിർണയപ്രകാരം വലിയ കഷ്ടത വരുത്തുന്നു. ഞങ്ങളുടെ അടുത്തൊരു അമ്മച്ചി ഉണ്ട്, പരക്കാമല്ലേ അമ്മച്ചി എന്ന് പറയും, പ്രിയ സാജിനിയൊക്കെ റിലേഷനാണ്. സ്തോത്രം. ഞാനന്ന് സമുദായത്തിൽ നിൽക്കുക, അമ്മച്ചി ഭയങ്കര വിശ്വാസം വിശ്വാസം വേണ്ടി പിടിച്ചു നിൽക്കുന്നൊരു അമ്മച്ചിയാണ്. മരുന്നെടുക്കത്തില്ല. അമ്മച്ചിയുടെ രണ്ട് ഡോക്ടർമാർ അന്ന് ഈ അമേരിക്കയിലുണ്ട്, ഏകദേശം 10-27 വർഷം മുമ്പ്. മക്കളെ അമേരിക്കൻ ഡോക്ടർമാരെല്ലാം വന്നു. അമ്മച്ചി പുറത്ത് നമ്മുടെ നാട് ആയിരം കണ്ടി രോഗം വന്നിട്ട് രണ്ടടങ്ങഴി എണ്ണ ഒഴിച്ചെന്നറിയാം, അതുപോലെ പുറം കുഴിഞ്ഞ് കിടക്ക്, ഉള്ളി മരുന്നെടുക്ക. കഷ്ടത പോളയ മോ മൂത്ത മോൻ ഇവിടുത്തെ ഏറ്റവും വലിയ ഡോക്ടറാണ്. ആവുന്ന വന്ന് പറഞ്ഞു, എനിക്ക് വേണ്ട മോനെ, ഞാൻ എൻ്റെ ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനമാണ്, ദൈവം എന്നെ നടത്തുമെന്ന് പറഞ്ഞു. അന്ന് അവിടെ ഉള്ളൊരു പെന്തക്കോസുകാരൻ ആ സഭയിൽ കൂടുന്ന ഒരാൾ, ഇന്ന് ഞാൻ ചെറുപ്പാതിന് ഓർമ്മയുണ്ട്, ഞങ്ങൾ അതിലെ അങ്ങോട്ട് ഞങ്ങളുടെ ഈ ഇടമണ്ട് ജംഗ്ഷനിൽ കൂടെ ബസ് കയറാൻ പോയപ്പോൾ ഒരു പെന്തക്കോസുകാരൻ, ഒരു അന്ന് ആ സഹോദരൻ 10-27-26 വയസ്സുണ്ട്, പറയാ പെന്തക്കോസുകാരെല്ലാം കൂടെ പ്രാർത്ഥിക്കുക, പറയുന്നാരെന്നറിയാവോ, തലയാഴ്ചയിലും 26 എടുത്ത ആള് ഇപ്പം കിട്ടും വിടുതൽ, ഇപ്പം കിട്ടും വിടുതൽ, എല്ലാം കൂടെ കൈകൂട്ടി ആരെടുക്കാ പറയുന്ന, ജാതികൾ എടുക്കൽ ഇപ്പം കിട്ടും, പറയുന്നാരാ പെന്തക്കോസുകാരൻ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ദൈവമേ ഇതേ അവിടെ കൂടുന്നല്ലേ, എന്തൊക്കെയാ ഇപ്പൊ അപ്പൊ പെന്തക്കോസുകാരൻ എന്ത് സൂക്ഷിക്കണം, എന്തൊക്കെ ഈ ഏതാണ് കൂടെ അമ്മച്ചിക്ക് വിടുതലൊക്കെ കിട്ടി സൗഖ്യത്തോട് ആരോഗ്യത്തോട് ഇരുന്നു. ആ സമയം ഞാൻ ശുശ്രൂഷണായി പിന്നെ വർഷങ്ങൾക്ക് ശേഷം വന്നു. അമ്മച്ചി അന്ന് എന്നോട് അനുഭവ സാക്ഷ്യം പറഞ്ഞു, എന്നോട് പറഞ്ഞു, പാസ്റ്ററെ പണിക്ക് പണ്ട് എനിക്ക് വന്ന അസുഖം പാസ്റ്റർ, ഞാൻ അമ്മച്ചി ഞാനൊന്ന് സമുദായത്തിലാണ് നിങ്ങൾ ഓർക്കുന്നുണ്ട്, രാത്രിയിൽ വളരെ ഭാരപ്പെട്ടു, മരണത്തെ എണ്ണി വെള്ളം പോളി ഇറങ്ങാതെ കിടക്കുമ്പോൾ എൻ്റെ ബലഹീനതയുടെ ഈ അവസ്ഥയിൽ ഒരു കറുത്ത മനുഷ്യൻ ഒരു മമ്മട്ടിയുമായിട്ട്, മമ്മട്ടി നമ്മുടെ നാട്ടിലെ മമ്മട്ടിയുമായിട്ട് എൻ്റെ ചേർന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഉറങ്ങ ഈ അബോധാവാസയെ കിടക്കുക, എനിക്ക് ദർശനത്തിൽ കാണാം ഈ മനുഷ്യൻ വരുന്നതെന്ന്. ഞാൻ ചോദിച്ചു, എന്തിനാ നീ വരുന്നത് ചോദിച്ചപ്പോൾ, നിന്നെ കുഴിച്ചിടാൻ വരുവാ എന്ന് പറഞ്ഞു. അപ്പൊ ബലഹീനത ആര് കയറി വരുന്നത്, ശത്രു. ആ ബലഹീനത ശക്തി പകരുന്നു ഓർത്തോണം, ആ പദം ആ ബാക്കി ഞാൻ പറയാൻ പോവാ. അപ്പൊ ബലഹീനതയിൽ ആര് വരും, ബലഹീനതയിൽ ആ ശത്രു കയറി വരുന്നു. അപ്പൊ ബലഹീനത എന്ത് ആവശ്യപ്പെടുന്നു, ആ ബലഹീനതയിലാണ് ദൈവശക്തി പകരുന്നത്. എന്നോട് അമ്മച്ചൊരു അനുഭവസാക്ഷ്യം പറഞ്ഞു, എനിക്കറിയത്തില്ല ഇതും വന്ന് ഇത് പറഞ്ഞപ്പോ എന്റെ തല മുതൽ പാളം പറ, എനിക്കറിയത്തില്ല എന്തെന്നില്ലാത്ത ആത്മാവിന്റെ ശക്തിയാണ് ഞാൻ ഭരിക്കപ്പെട്ടത് പറഞ്ഞു. ഞാൻ അന്യഭാഷ പറഞ്ഞിട്ട് ഞാൻ ആ ശത്രുവിനെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നീ പോ പിശാച്, യേശു ക്രിസ്തു ക്രൂശിൽ എന്ന മരണം മാറ്റിയതാണ്, യേശു ക്രൂശിൽ എന്ന മരണം മാറ്റിയതാണ്, പിന്നെ നീ എന്നെ കുഴിച്ചിടാൻ നിന്നെ കോരാധികാരമില്ല, യേശു അതിനെ ഭർഷിക്കുന്നു പറഞ്ഞു. ആത്മാവ് ശരിക്ക് അന്യഭാഷ ഞായറാഴ്ചന്ന് പറഞ്ഞു ആ ക്ഷീണാവസ്ഥയിൽ. അന്ന് മുതൽ അമ്മച്ചിക്ക് ഇവിടെ ഒരാഴ്ച ഉൾപ്പെടെ പൂർണ്ണമായിട്ട് കരഞ്ഞ് എഴുന്നേറ്റുന്ന സഹായോത്തിന് വന്നു. അപ്പൊ അമ്മച്ചിക്ക് എന്തോ അനുഭവസാക്ഷ്യം പറയാൻ സാധിക്കുന്നു, കർത്താവ് ഇത്ര വലിയ കഷ്ടം വരുത്തതിനാൽ ദൈവശക്തിയുടെ ഗൗരവം എമാത്രം ഉണ്ടെന്ന് അനുഭവിപ്പാൻ ഒരു രാത്രി കാലം എനിക്ക് കൃപ തന്നതിന് ആ സ്വത്രം എന്ന് പറയും. മഹത്വത്തിന്റെ ആത്മാവ് കഷ്ടത്തിൽ ആടമേൽ ആവശിക്കുന്നു. വേദോത്സവത്തിലാകെ 3 പ്രാവശ്യം ഈ പദം പറഞ്ഞിട്ടുള്ളൂ, മഹത്വത്തിന്റെ ആത്മാവ് ആവശിക്കുന്നു. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് പുറപ്പാട് പുസ്തകം ദ എക്സോഡസ് ചാപ്റ്റർ 40:14 34 ആദ്യം പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന സമാഗമന കൂടാരം മുഴുവൻ പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം മോശമണുതു മോശമാണ്. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ മഹത്വം കൂടാരത്തിന്മേൽ ആവശിച്ചു. അപ്പൊ ആലയത്തിൽ എന്തിറങ്ങി? മഹത്വമിറങ്ങി ആലയം, മഹത്വമിറങ്ങി ആലയം. രണ്ടാമത് കാണുന്നത് സലോമോൻ ആലയം പറഞ്ഞു. സലോമോൻ ആലയം പറഞ്ഞപ്പോ എന്തില്ലായിരുന്നു? സലോമോൻ ആലയം പറഞ്ഞപ്പോൾ സലോമോന്റെ ആലയത്തിൽ എന്തില്ലായിരുന്നു? വില കുറഞ്ഞ തടികളൊന്നുമില്ലായിരുന്നു. എന്നാ സമാന കൂടാരം പറഞ്ഞത് എങ്ങനാ? വില കുറഞ്ഞൊരു തടി കിട്ട ഏതാ? ഖദിരമരം. ഞാൻ ഒരിക്കലും ഒരു രാജ്യത്തൂടെ കടന്നു പോയപ്പോൾ എന്നെ കൊണ്ടുപോയ ആള് പറഞ്ഞു, അപ്പൊ ഞാൻ കൊണ്ടുപോയ ചില പുതിയ മരങ്ങൾ പല മരങ്ങളുണ്ടായിരുന്നു. എന്നെ കൊണ്ടുപോയ ആള് പറഞ്ഞു, പാഷറെ ഇതാ ഖദിരമരം എന്ന് പറഞ്ഞു. ചുരുക്കുമ്പോ ഞാൻ സമാഗമന കൂടാരം മുഴുവൻ എന്റെ അകത്തോട്ട് ഇങ്ങി വന്നു. അപ്പൊ കൂടാരത്തെ കുറിച്ച് ശരിക്കും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഖദിരമരം ഇതാന്ന് വിചാരിച്ച് എന്റെ ആർത്തി കൊണ്ടെന്ന് തിന്നറിയാമോ? ഞാൻ ഖദിരമരത്തിന്റെ അറ്റത്തോട്ട് ഏലേൽ ഒന്ന് തൊട്ട് ആയുസിനി തുടർന്നു കൈ എങ്ങനെ പിൻപറിച്ചിട്ടെന്ന് അറിയത്തില്ല, അത്ര മുഴുവൻ എന്റെ കൈയെ കയറി. അപ്പൊ അന്ന് സാറന്മാർ പഠിപ്പിച്ചോണ്ട് ഈ മരം എങ്ങനെയുള്ളതാന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മുള്ളിനോ നിറയപ്പെട്ടതാണ്, ഇല വര എന്തുണ്ട്? അപ്പൊ ഇല വര മുള്ളുള്ള ഈ ഈ തടിയെ ദൈവമെടുത്തേക്ക്, എനിക്ക് അതിനത്ഭുതം. ആ തടിയെ ഒരു സയന്റിഫിക്കലായിട്ട് ഒരു ഭാഗം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അറിയാതൊരു സ്തോത്രം പറഞ്ഞു. അവൾ എഴുതിയിരിക്കുന്നത് ഈ മരം വെട്ടിച്ചെത്തി എത്ര നാൾ എവിടെ ഇട്ടാലും ബാക്ടീരിയ കയറാത്ത ഇതുപോലെ ഒരു സസ്യവും ഭൂമിയിലില്ലെന്ന്. എന്റെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് മോശമാകുമോ? ബാക്ടീരിയ കയറിയാത്ത ദൈവമക്കൾക്ക് ആ സ്തോത്രം. ഈ ശരീരം ഇങ്ങനെ അഴുകി തീർന്നാലും നാം ഒരു ദിവസം എന്ത് ചെയ്യും? വിൺമയ ശരീരത്തോടുകൂടി ജീവുള്ള ശരീരത്തോട് ദൈവത്തെ കാണുന്ന പ്രത്യാശയെ കാത്തിരിക്കുമ്പോ. പക്ഷെ ഈ ശരീരത്തിന്മേൽ എന്ത് വന്നു? ഈ ശരീരത്തിന്മേൽ ശാപമാകുന്ന മുള്ളിനാൽ എന്ത് ചെയ്തു? നിറയപ്പെട്ട ഈ ശരീരത്തിന്മേൽ ക്രൂശിലേശു എന്ത് ചെയ്തു? മുള്ളുകൊണ്ടുള്ള കിരീടം നമുക്ക് വേണ്ടി തരുന്ന കച്ചതേറ്റ് നമ്മുടെ മുള്ളു മാറ്റി. ആ വൃക്ഷത്തെ ചെത്തി ഭംഗിയാക്കി എടുത്ത് മരംപാട് ചിലർത്ത് മരംപാട് തെളിയുന്നുണ്ട് കേട്ടോ. ഞാൻ നാട്ടില് ഈ ജെറവോടിയൊക്കെ സെന്ററിന്റെ കുടുംബ സഹോദരന്മാരോട് ഞാൻ പറയും, കദനമരം ചെത്തിതല്ല നോർത്തോണേ, മരം ഇവിടെ കാണിച്ചേക്കല്ലേ, മരത്തിന്റെ പുറത്ത് ഒരു ഒരു കവറിങ് ഉണ്ടോ നോർത്ത്, എന്തോ പൊന്ന് കവർ ചെയ്തതാണ്. മരം തന്നെയല്ല പിന്നെന്തോ, മരത്തിന്റെ പുറത്ത് എന്ത് കവർ ചെയ്തു? ദൈവകൃപയാകുന്ന പൊന്ന് ഓരോ ദൈവമക്കളും കവർ ചെയ്തിട്ടുണ്ട്. ആ ദൈവകൃപയാകുന്ന പൊന്ന് കവർ ചെയ്ത് കൃപയിലേക്കപ്പെട്ട ഈ സമാപന കൂടാരത്തിലാണ് എന്തറിഞ്ഞത്? ദൈവകൃപയാകുന്ന പരിശുദ്ധാത്മാവ് അറിഞ്ഞത്. അതിനുശേഷം സലോമോന്റെ ആലയം ഏറ്റവും വില കൂടിയ നിലയിലാണ് പണിതത്. ആ സലോമോന്റെ ആലയം പണിതപ്പോ എന്തറിഞ്ഞു? വായിക്കണ്ട, 1 Kings 8:10 പറഞ്ഞു. 1 Kings 8:10 വ്യക്തമായി പറയുന്നുണ്ട്, സലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവ തേജസ് മഹത്വത്തിന്റെ ആത്മാവ് ആലയത്തിൽ ആവസിച്ചു. The weather can change.
But the message never change. Not about the methods can change, but the message never change. കൂടാരത്തിന്റെ മെതേഡ് മാറിപ്പോയി. സ്തോത്രം. മരം മാറി വിലപ്പെട്ട കല്ലുകൾ കൊണ്ട് ആലയം പണിതു, കോടികളെ മുടക്കി ആലയം പണിതു. പക്ഷെ എന്തിനും മെസ്സേജിന് ചേഞ്ച് വന്നിട്ടില്ല. The message never. മൂന്നാമത് പറയുന്നത് ഇവിടെയാണ്, നാം ആരാണ്? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ ഏതിന്മേൽ ആത്മാവ് വസിക്കുന്നത്? ആലയത്തിന്മേലാണ് ആത്മാവ് വസിക്കുന്നത്. ഇപ്പൊ കത്തത് വരുമ്പോ നമ്മൾ എന്ത് ആവശിച്ചിട്ടുണ്ട്? മഹത്വത്തിന്റെ ആത്മാവ് നമ്മൾ വസിച്ചു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ കത്തത് പേർന്ന് ഭക്തൻ എന്തുണ്ട് പ്രത്യാശിക്കാൻ? ആത്മാവിനൊന്ന് ശക്തിപ്പെട്ടാ മതിയെന്ന്, ആത്മാവിലൊന്ന് ബലപ്പെട്ടാ മതിയെന്ന്, ആത്മാവിലൊന്ന് ശക്തിപ്പെട്ടാ മതി. സ്വത്ര മഹത്വത്തിന്റെ ആത്മാവ് നിങ്ങൾ 114 സംഘത്തിന് ഹോംവർക്ക് ആയിട്ട് വീട്ടിൽ പോയി വായിച്ചത്, വായിക്കാൻ സമയമില്ല. മഹത്വത്തിന്റെ ആത്മാ വസിച്ച സമാഗമന കൂടാറ് എടുത്തോണ്ട് പോകുമ്പോ യോർദാന്റെ അവസ്ഥ എഴുതിയിരിക്കുന്നു. പിൻവാങ്ങുന്നത് എന്ത്? സമുദ്രമേ നീ ഓടിപ്പോകുന്നത് എന്ത്? യോർദാന്റെ അനുഭവം ജീവിതത്തിൽ വരുമ്പോൾ, മരണത്തിന്റെ താഴെ ഭക്തന അനുഭവം വരുമ്പോൾ, ദൈവയുടെ ശക്തിയുള്ള ഈ ആലയം, ഈ കൂടാരം, ഈ ദൈവയുടെ പ്രാപിച്ച ഈ മക്കളാ നമ്മൾ അതിന് മുമ്പ് ആത്മാവ് നിറഞ്ഞ് പ്രാപിക്കുമ്പോൾ യോർദാനെ പിൻവാങ്ങുന്നത് എന്ത്? പുത്രം, ദൈവമക്കളെ, നമ്മുടെ അകത്തൊരു ശക്തിയുണ്ട് കേട്ടോ, നമ്മുടെ അകത്തൊരു ശക്തിയുണ്ട്. ഇത് ലോകക്കാരനറിയത്തില്ല, ഇത് മറ്റുള്ള റിലീജിയസ് മതക്കാരനറിയത്തില്ല. അറിയാതെ ഇതെന്ത് ചെയ്തു? ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ട് എന്ത് കൊണ്ടുവച്ചു? ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ട് പെട്ടകം കളിയാക്കി വെച്ചത് ഏറ്റവും ബെസ്റ്റ് പ്ലേസിലാണ് കൊണ്ടുവച്ചത്. അവൻ ഭയം കൊണ്ടുവച്ചത്. അവൻ വിചാരിച്ച ഇവിടെ ഇതിരിക്കാൻ കൊള്ളത്തുള്ളതാ, ദൈവത്തിനറിയാ ഇത് ഇവിടെ ഇരിക്കാൻ കൊള്ളത്തില്ല. ദാഗോനോട് ചേർത്ത് വെച്ച് രാവിലെ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ദാഗോൻ മറിഞ്ഞു കിടക്ക്. ഏതിനു മുന്നലാ? ന്യായവിധി നടത്തുന്നൊരു ദൈവം, കഷ്ടതയിൽ ന്യായവിധി നടത്തി രക്ഷിക്കുന്നൊരു ദൈവം, ആത്മാവുടെ ശക്തി ന്യായവിധി നടത്തുമ്പ രക്ഷിക്കുന്നൊരു ദൈവം, പൈശാചിക ബന്ധനങ്ങളെ തകർക്കുന്നൊരു ദൈവം, വിക്രയശക്തികളെ തകർക്കുന്നൊരു ദൈവം, മന്ത്രവാശക്തികളെ തകർക്കുന്നൊരു ദൈവം. ആ ദൈവാത്മാവുടെ ശക്തി, മഹത്വത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് ആത്മാവുടെ ശക്തി വരുമ്പോൾ ഇതൊക്കെ മാറിപ്പോകുന്നു. ഹല്ലേലൂയ. രണ്ടാം ദിവസം പിന്നെ എന്ത് ചെയ്തു? അമ്പലക്കാർ അവരുടെ നിലയിലുള്ള പൂജയൊക്കെ നടത്തി പിന്നെ ഇതിനെ അവിടെ തന്നെ എന്ത് ചെയ്തു? തമ്പുരാൻ തീരുമാനിച്ച് ഇവന്റെ തല ഇനിയും കാണിക്കത്തില്ല. അടുത്ത ദിവസം എന്തു പറ്റി? ദേവൻ എന്തില്ല? തലയില്ലാത്ത. സ്തോത്രം. അത് പിന്നെ ദാഗോൻ എന്തില്ല? ആ തലയില്ലാത്ത ദാഗോനെയാ ഞാനൊരു മർമ്മം പറയാൻ പോകട്ടെ, ഗോലിയാത്ത് സേവിച്ചത്. ആ തലയില്ലാത്ത ദൈവത്തിന് നാമം ചൊല്ലി ആരെ ശപിച്ചു? ശിരസ്സുള്ള ദൈവത്തിന് നാമുള്ള ദാവീദിനെ ശപിച്ചു. സംഭവിച്ചത് എന്തവാ? തലയില്ലാത്ത ദൈവത്തിന് നാമത്തെ വിളിച്ചവരെ തലയങ്ങ് പോയി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ ദൈവമാരാണ്? വലിയവനായ ദൈവമാണ്, ശക്തനായ ദൈവമാണ്. ദാവീദ് എന്ന് പറയുന്നു, നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. പ്രതികൂലത്തിന്റെ കഷ്ടതയുടെ സ്ഥാനത്ത് ആത്മാവിന്റെ അഭിഷേകം, ആത്മാവിന്റെ ശക്തി നമ്മൾ നിർപ്പ പര്യാപ്തമായി ദൈവം നമ്മൾ നിർത്തുന്ന കർത്താവിന്റെ കൃപയ്ക്ക് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് കർത്താവിന് വേണ്ടി വളരെ അധ്വാനിച്ചു. പൗലോസിന് വയ്യാത്തൊരു കഷ്ടതയുണ്ടായിരുന്നു. സ്തോത്രം. രണ്ട് കൊടുത്തിട്ട് 12 പറഞ്ഞിട്ട് എന്തുവാ? ഇംഗ്ലീഷ് ത്രോണെന്ന മുള്ളെന്നാ പറഞ്ഞിരുന്നത്, മലയാളത്തിൽ ശൂല വന്ന. പൗലോസിന് എന്തുണ്ടായിരുന്നു? വേദവ്യാഖ്യാനങ്ങൾ പല നിലയപ്പെടാം, ഒന്നും ഞാനിപ്പം പറയുന്നില്ല. ഏതായാലും ഒരു വലിയ ശൂലമുണ്ടായിരുന്നു. എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു? 3 വട്ടം ഒറ്റ വിഷയം എടുത്ത് പ്രാർത്ഥിച്ചു. എന്തോ തന്നെ പ്രാർത്ഥന, കർത്താവ് എന്റെ ശുശ്രൂഷയ്ക്ക് തടസ്സം ഈ ശൂലമാ, ഇതെനിക്കൊന്ന് മാറ്റിത്തരണം. ഞാൻ ആദ്യ രാത്രി പറഞ്ഞു, ആദ്യ രാത്രി ആദ്യമേ തമ്പുരാൻ എന്ത് പറഞ്ഞു? നോ, നിനക്ക് നീ നിനക്ക് നിന്നിൽ നിന്ന് ഏത് മാറ്റത്തില്ല, ഈ ശൂലം മാറ്റത്തില്ല. പിന്നെ പൗലോസ് എന്ത് ചെയ്തു? പിന്നെ എന്തോ മറുപടി കേട്ടു. നോ,
പിന്നെ പൗലോസ് പ്രാർത്ഥിച്ചു, പിന്നെ എന്താ മറുപടി കിട്ടി? എന്തുകൊണ്ടാ നാലാമത് പ്രാർത്ഥിക്കാഞ്ഞ്? പൗലോസിന് പുസ്തകം അറിയാവുന്നതുകൊണ്ടാണ്. പ്രൈസ് ലോർഡ്. പൗലോസിന് ബൈബിൾ അറിയാവുന്നതുകൊണ്ട്. നാലാമത് 12 അധ്യായം തുടർന്നിട്ട് 13:1 പറയുന്ന 2 അല്ലെ 3 സാക്ഷികളെ കൊണ്ട് ഏത് കാര്യം ഉറപ്പിക്കുമെന്നാണ്. അപ്പോൾ ന്യായപ്രമാണ നിയമം പറഞ്ഞത് 2 അല്ലെങ്കിൽ 3 സാക്ഷികളെ കൊണ്ട്. അപ്പൊ 3 സാക്ഷ്യം പറഞ്ഞു നിനക്ക് ഇതിന് വിടുതലില്ലെന്ന്. അപ്പൊ കഷ്ടത എന്തില്ലെന്ന് പറഞ്ഞു, വിടുതലില്ലെന്ന്. അപ്പോൾ അടുത്ത് ചോദിച്ച കർത്താവ് ഞാൻ ഇനി എന്താ വേണമെന്ന് ചോദിച്ചു. ഇച്ചിരി ഇറക്കി പറയുക. അപ്പോസ്തലർ പറഞ്ഞു 9 അധ്യായം നിന്റെ അകത്തൊരു ശക്തി തന്നിട്ടില്ലേ? ഇതിനെ തരണം ചെയ്യാം. സുവിശേഷം പ്രസംഗിക്കാൻ തന്നെയല്ല, ആത്മാക്കൾ രക്ഷിപ്പാൻ തന്നെയല്ല, പുറത്തുള്ള ഭൂതങ്ങളെ മാറ്റുക മാത്രമല്ല, നിന്റെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ തരണം ചെയ്തൊരു ശക്തി ഒന്ന് ശരീരത്തിൽ അനുഭവിക്കുന്ന വേണ്ടി അതുകൂടെ കൂടെ കിടക്കട്ടെ. അത് വരുമ്പോൾ നീ ഒന്ന് ശക്തിപ്പെട്ടാൽ മതി, അത് നിന്നെ വിട്ടുമാറും. സ്തോത്രം. കർഷകൻ അവസരം മനസ്സിലായ ഭക്തന്റെ അതിന് പൗലോസന് എന്ത് ചെയ്തു? ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവശ്യിക്കുവോളം ഞാൻ എന്റെ കഷ്ടതയിൽ എന്ത് ചെയ്യും? ഞാൻ എന്റെ കഷ്ടതയിൽ പ്രശംസിക്കും. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവശ്യിക്കുവോളം ഞാൻ എന്റെ കഷ്ടതയിൽ എന്ത് ചെയ്യും? അപ്പൊ കഷ്ടതയിൽ എന്ന് മനസ്സിലാക്കണം. മഹത്വത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നുള്ള ദൈവയുടെ വലിയ ശക്തി കഷ്ടങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലേലൂയ. അടുത്ത ദൈവമക്കൾക്ക് എന്തിനാണ് കഷ്ടം വരുന്നത്? പ്രൈസ് ലോർഡ്. നമുക്ക് നോക്കിക്കാട്ട 4:16 നോക്കിക്കാട്ട. 4:16 എന്തിനു ഭക്തന് കഷ്ടത വരുന്നത്? 4:16 അടുത്തത്. അപ്പൊ കഷ്ടതയിൽ എന്തോ എന്ത് മഹത്വപ്പെടണം. സ്തോത്രം. അപ്പൊ കഷ്ടത എന്തിനാണ് ദൈവം തരുന്നത്? അതിന്റെ മധ്യത്തിൽ നീ ഉയരല്ല, ഞാനൊന്ന് ഉയരണം. എന്നോട് പറയാ, അതിന്റെ മധ്യത്തിൽ നിന്റെ മിടുക്കെല്ലാം തീരണം. നിന്നെ മിടുക്കൊണ്ടല്ല നീ നടക്കുന്ന, പിന്നെയോ എന്റെ കൃപ കൊണ്ടാണ് നടക്കുന്നത്. നീ ഒന്ന് ചുറ്റുപാടുകൾക്കൊരു സാക്ഷ്യം പറയണം. അപ്പൊ കഷ്ടത എന്തിനാ വരുന്നത്? ദൈവനാമം നമ്മുടെ കഷ്ടതയിലൊന്ന് മഹത്വമേറ്റെടുക്കും. രക്ഷിച്ച കർത്താവിന്റെ മഹത്വം നമ്മുടെ കഷ്ടതയിലാണ് വെളിപ്പെടുന്നത്. രക്ഷിച്ച കർത്താവിന്റെ മഹത്വം നമ്മുടെ കഷ്ടതയിലാണ് വെളിപ്പെടുന്നത്. നാം എങ്ങനെ നിൽക്കണം? ദൈവത്തിന്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ചാൽ അതിന്റെ മഹത്വത്തിൽ മഹത്വപ്പെടുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും. ചന്ദ്രക്മേശക്ക് അഭയോദനം വായിക്കേണ്ട, വളരെ വ്യക്തമായി 3 ദാനിയേൽ 3 നാം വായിക്കുന്നു. ഭയങ്കരമായ കഷ്ടത വന്നു. അഗ്നിശോധനയോ അത് കഷ്ടതയായി, അത് അച്ചരികമായ കഷ്ടതയാ വന്നത്. തീക്കാത്ത പിടിച്ച് ഇടുവന്ന് വന്നു. എന്തു പറഞ്ഞു? നിങ്ങൾ ഈ പിടിച്ചിട്ടോ? രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും ദൈവം രക്ഷിക്കുമെന്നറിയാം. അല്ല, ദൈവത്തിന്റെ പ്രോഗ്രാം വേണമെന്നാണെങ്കിൽ അന്നാലും ഞാൻ എന്ത് ചെയ്തില്ല നിന്റെ ദൈവത്തെ. അപ്പൊ ഇതിന്റെ മധ്യത്തിൽ ഒന്ന് മഹത്വപ്പെടണം. ഈ കഷ്ടത ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. സ്തോത്രം. അതിനുവേണ്ടി എന്ത് ചെയ്തു? 7 മടങ്ങ് നീ കൂട്ടിയെന്ന ഭക്തർ 7 മടങ്ങ് കർഷകരെ ശത്രു കൂട്ടുന്നത്. നിങ്ങൾ അതിന്റെ അടങ്ങൾ ഇറങ്ങിയിറങ്ങുന്ന ദൈവമുണ്ട്. സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഭക്തന് വേണ്ടി നിൽക്കുന്നുണ്ട് ദൈവമുണ്ട്. അവർ എമ്മാത്രം ഇതിനു വേണ്ടി സഹിക്കുമെന്ന് കാത്തിരിക്കുവാണ്. അവരെ കൊണ്ടുപോയ ബലശാലികളായ തീയുടെ ചൂടൊക്കെ ഇവിടെ തകർന്നുപോയി. എന്നാൽ ഈ 3 പേര് വിന്നപ്പോൾ രാജാവ് ഒരു അത്ഭുതം കണ്ടു. ദൈവനാമം മഹത്വപ്പെടുന്നതാണ് കണ്ടത്. യൂറോപ്പ് പോകേണ്ടതിൽ ആദ്യമായ സുവിശേഷ വേലയ്ക്ക് നമ്മുടെ ഭാഷ വലത്തുകാല കുത്തി ദർശനത്തിൽ പോയി. കാരാക്കര വാസം ആർക്ക് കിട്ടി? പൗലോസിനും ശീലാസിനും. ഫിലിപ്പിയ ലേഖനം അതിനുശേഷം എഴുതിയ ലേഖനം മുഴുവൻ സന്തോഷമാണ്, കഷ്ടതയെ സന്തോഷിക്കണം എന്നല്ല വിഷയം മുഴുവൻ. ആത്മാവിനെ സന്തോഷമാണ് ഫിലിപ്പിയ ലേഖനത്തിലെ വിഷയം, ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനമാണ്. പ്രൈസ്ലോ ഹല്ലേലൂയ. അവരെന്ത് ചെയ്തു? നമ്മൾ ഏറ്റവും കുറയ്ക്കുന്ന ഏതാണെന്നറിയാമോ? പ്രാർത്ഥനയാണ് കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്ന ഒരു സബ്ജക്റ്റ് ഏതാണെന്നറിയാം? കർത്താവിന്റെ വരവ് പോലെ അത്രയും പ്രസംഗിക്കത്തില്ല, പ്രാർത്ഥനയെ കുറിച്ച് ഏറ്റവും പ്രസംഗിക്കുന്നത്. നമ്മൾ ഏറ്റവും പറയുന്ന വിഷയം ഏതാണെന്നറിയാവോ? പറഞ്ഞാട്ടെ, പ്രാർത്ഥന. ഏറ്റവും കുറയ്ക്കുന്ന വിഷയം ഏതാണെന്നറിയാവോ? എന്നോടൊപ്പം നിങ്ങൾ എഗ്രി ചെയ്യുന്നറിയാം. പകൽക്കാലം ശരിക്കും അധ്വാനിച്ച് നിൽക്കട്ടെ, ഇച്ചിരി ജോലി കൂടെ നിൽക്കട്ടെ, ഗ്രൂപ്രാർത്ഥന എന്നും പാട്ട് ഒരു പാട്ട് അങ്ങ് ഷോർട്ട് ചെയ്ത് ഒരു ഒരു ചെറിയൊരു പ്രാർത്ഥന മതി കിടക്കേ. അപ്പം മുഴുവൻ വെട്ടിച്ചുരുക്കുന്ന എന്തുവാ വേണ്ടിയ കാര്യം? വെട്ടിച്ചുരുക്കുന്നേതാ? കർത്താവ് പറയാതെ എന്ത് വെട്ടിച്ചുരുക്കാനും വേണ്ടി കാര്യം വെട്ടിച്ചുരുക്കല്ലെന്നാ. അവിടെ നമുക്ക് പരാജയപ്പെടുന്നത് കേട്ടോ. പക്ഷെ പത്ര പൗലോസ് ശീലാസും വെട്ടിച്ചുരുക്കില്ല കേട്ടോ. അവർ അത്ര ക്ഷീണമായിട്ട് ഉറങ്ങാൻ തീരുമാനിച്ചില്ല. ഇത് ക്രിട്ടിക്കൽ മോമെന്റ് ആണ്, മനസ്സിൽ ബി സീരിയസ് ആയിട്ട് ആ ദിവസം കൊടുത്തത്. അവർ രണ്ടുപേരും എന്ത് ചെയ്തു? അർദ്ധരാത്രിയിൽ പാട്ടുപാടി ആരാധിച്ച് ദൈവത്തെ സൂചിച്ചെന്നു. കാരാഗ്രഹത്തിന് വ്യത്യാസം വന്നു. വേദനസ്തുതി 17 ഭൂമി കുലുക്കമുണ്ട്, അതിൽ ഒരു ഭൂമി കുലുക്ക് എന്ന് കുലുങ്ങി. കാരാഗ്രഹം എന്ത് ചെയ്തു? കാരാഗ്രഹം ഭൂമി കാരാഗ്രഹത്തിൽ എന്ത് ചെയ്തു? ഭൂമി കുലുക്കം ഉണ്ടായി. പക്ഷെ സാധാരണ ഭൂമി കുലുമ്പോൾ എന്തല്ല, ഒരൊറ്റ ഒരു വ്യക്തിയല്ല ആ ഭൂമി കുലുക്കത്തിൽ വീടും തറന്നില്ല, ഒന്ന് ദൈവപദ്ധതിയായ ഭൂമി കുലുക്കമായിരുന്നു. ആ ഭൂമി കുലുക്ക് എന്തിന് ബാധ്യതപ്പെട്ടു? കൂടെയുള്ള എല്ലാവരുടെയും ബന്ധനം മാറി. പത്രോസും പൗലോസുമുള്ള ശീലാസങ്ങളും ഒത്തും അവരും ദൈവനാമം മഹത്വപ്പെടുത്താൻ തുടങ്ങി. അവരൊപ്പം ദൈവനാമം ഒറ്റ രാത്രിയുണ്ട് ഒരു കാരാഗ്രഹ സഭ. ആ കൂടുതൽ ആരെ കൂടെ വേണം? കാരാഗ്രഹത്തിന് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് കൂടെ വേണം. അച്ഛൻ ദൈവനാമം മഹത്വപ്പെടുക. ഇത് കണ്ടപ്പോ കാരാഗ്രഹം ഉണർന്നു. രക്ഷകളെ മനസ്സിലായി. തന്നെ താൻ എന്ത് ചെയ്തു? തന്നെ താൻ വാളെടുത്ത് കൊല്ലുവാൻ തുടങ്ങിയപ്പോൾ ആരെ നോക്കിക്കൊണ്ടിരിക്കുക? പൗലോസ് കാലാക്രമണം ഓയിക്കൊണ്ടിരിക്കും. വിളിച്ചു ഒരു പ്രസംഗം പറഞ്ഞു, സഹോദര നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യാൻ. അപ്പൊ പൗലോസിനോട് പറഞ്ഞത് ഊന്ന് കേൾക്കാതെ കാലാക്രമണം തിരിച്ചിങ്ങോട്ട് പറയുന്നത്. അപ്പൊ ശരിയായി എന്ന് പറഞ്ഞാണ് രക്ഷിക്കപ്പെട്ടോടെ രക്ഷിക്കപ്പെട്ട വിളിച്ചു പറഞ്ഞു കാണും. ഞങ്ങളെ രക്ഷിതയോ നിങ്ങളെ വിളിച്ചു പറഞ്ഞു കാണും. ഉടനെ ഈ കാലാക്രമണം ചോദിക്കുക, സഹോദരന്മാരെ പുരുഷന്മാരെ രക്ഷപ്പെടുവാനെ എന്ത് വേണമെന്ന് വിളിച്ചു പറഞ്ഞ അവിടെ മഹത്വപ്പെടും, അതിനാണ് ഭക്തനെ കച്ചട വരുത്തുന്നത്. എന്തിനാണ് ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ ഭക്തനെ കച്ചടയുടെ മേഖല കൂടി ഇറക്കി വിടുന്നത്? ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും, ദൈവത്തിന്റെ പദ്ധതിയാണ്. അതിനാണ് ആത്മാവ് സന്തോഷിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അടുത്ത എല്ലാ വിഷയം നമുക്ക് ലാസ്റ്റിൽ ഒരു പദം പറയുന്നോ സമർപ്പിക്കണോ? നമ്മൾ പറയാത്ത വിഷയമില്ലേ? ഈ പ്രസംഗം ഇങ്ങോട്ട് ലേഖനം എഴുതി വന്ന് പൗലോസ് പറയുന്നു അതിനുവേണ്ടി സമർപ്പിക്കണമെന്ന്. അപ്പൊ കഷ്ടത ദൂത് വ്യക്തി, സോറി പത്രോസ് കഷ്ടത ദൂത് വളരെ വ്യക്തമായി പറഞ്ഞിട്ട് അവസാനമായി നോക്കട്ടെ എന്ത് ചെയ്യുന്നു. 419 നോക്കി, 419 പ്രൈസ്റോൺ. അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണന് വിശ്വസ്തരായ സൃഷ്ടാവിങ്കൽ പരമേശ്വരൻ സമർപ്പിക്കട്ടെ. സമർപ്പണ പ്രാർത്ഥന ഒരു വലിയ വിഷയം. പൗലോസ് പത്രോസ് പരിശുദ്ധാത്മാവ് പ്രസംഗിച്ചുകൊണ്ട് അതിനെ ദൂത് കൺക്ലൂഡ് ചെയ്യുന്ന എങ്ങനെയാണ്? കഷ്ടത വരുമ്പോ നീ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തരാവുന്ന ദൈവസാനം നിന്നെ ഒന്ന് സമർപ്പിക്കണം, നിന്നെ ഒന്ന് പരമേൽപ്പിക്കണം. ദൈവം നമ്മുടെ കഷ്ടത മാറ്റുവാൻ കഴിയും. സമർപ്പണം കഴിഞ്ഞൊരു പ്രാർത്ഥന ആശീർവാദം കൂടെ കഴിഞ്ഞ് അവസാനിപ്പിക്കുന്നത് കേട്ടോ. പ്രൈസ് ലോർഡ്. നോക്കി അടുത്ത ഭാഗത്തേക്ക് വന്നാണ് ഹല്ലേലൂയ. അതിന്റെ ഫൈറ്റ് ടെൻ നോക്കി, ഫൈറ്റ് ടെൻ നോക്കി, ഫൈറ്റ് ടെൻ 5:10 എത്രയേ ഉള്ളൂ? ഓ എത്ര വലിയ ദർശനമാണ്. 70 ഏറിയാൻ അതിന്റെ പ്രതാപം എന്തുവാ? പ്രയാസം എത്രയുണ്ടെന്നാ ഇവിടെ പറയുന്നത്? ഇങ്ങോട്ട് നോക്കി, സ്വത്രം പൗലോസ് എന്താ പറയുന്നത്? സൂപ്പർലിറ്റീവിന്റെ അപ്പുറത്ത് ഒന്നുമില്ല. പിന്നെ പൗലോസ് പറയാം, അത്യന്തം അത്യന്തം ആകുമ്പോ സൂപ്പർലിറ്റീവ് ഡിഗ്രി തീരുക, പിന്നെയും കടക്കുക. അത്യന്തം അനവധി ഗ്രാമറിലൊന്നുമില്ല. പിന്നെ അപ്പൊ കേട്ടോ,
തേജസ്സിന്റെ നിത്യഗാനം. അപ്പൊ എത്രയുള്ളൂ ഭാവി വരുന്ന വലിയ പ്രത്യാശ മുന്നേ ഭക്തം കണ്ട എത്രയുള്ളെന്ന്, എത്ര കഷ്ടം വന്നാലും. മൂന്ന് പ്രാവശ്യം കടച്ചേർത്താൽ അകപ്പെട്ടു, പല പ്രാവശ്യം എന്ത് ചെയ്തു, കോല് കൊണ്ടൊന്നിന് അടി കണ്ടു, മനസ് ലുസ്രയിൽ എന്ത് ചെയ്തു, മരിച്ചു എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു പോയി. അന്നേരം എഴുന്നേര് സഹോദരന്മാരുടെ തൂന്ന് പറയുക, ഇങ്ങനെ നാം അനേക കഷ്ടങ്ങൾ കൂടെ ദൈവരാജ്യത്തിൽ കടക്കണം. നിങ്ങൾ വാഴപ്പെടല്ലേ ദൈവരാജ്യം കടക്കൽ കഷ്ടത്തിൽ കൂടെ പോയേ പറ്റത്തുള്ളൂ. ഇത് എത്ര കാലത്തേക്കുള്ളൂ, ഞൊടു നേരത്തേക്കുള്ള ലഘുവായ കഷ്ടത. അത്യന്തം അനവധി തേജസ്സിന്റെ കനവായി തീരുന്ന ഒരു ദിവസമുണ്ട്, അതിൽ കഷ്ടത്തിൽ നാം സന്തോഷിക്കണമെന്ന്. സ്തോത്രം വായിച്ച് അവസാനിപ്പിക്കാം, വായിച്ചാട്ട് പ്രീസലോ. പക്ഷെ ഒന്നുണ്ട്, എന്തുണ്ട് കഷ്ടത ആരാ അനുഭവിക്കുന്നത്? ക്രിസ്തുവിൽ ദൈവം എന്നെ നമ്മെ എന്തിന് വിളിച്ചിരിക്കുന്നു? നിത്യ തേജസ്സിനോ ദൈവം വിളിച്ചു. നമ്മെ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ്? ക്രിസ്തുവിൽ നിത്യ തേജസ്സിനായി ദൈവം നമ്മെ വിളിക്കപ്പെടണം. നിങ്ങളെ അടുത്തത് സർവകൃപാലുവായ ദൈവം തന്നെ. കഷ്ടതരെ മൂന്ന് കാര്യം പറഞ്ഞിരിക്കുക, കൺക്ലൂഡ് ചെയ്ത്. യഥാസ്ഥാനപ്പെടുന്ന കഷ്ടത, ദൈവരോട് മാറിയാൽ ദൈവത്തിന്റെ ഹിതപ്രകാരം ശിക്ഷ അനുഭവിക്കുമ്പോൾ, നമ്മളെ ശിക്ഷിക്കുന്ന ബാലശേഷി കൂടുതൽ കടന്നു പോകുമ്പോൾ, നാം അതിലെന്ത് ചെയ്യും, യഥാസ്ഥാനപ്പെട്ട് മടങ്ങി വരും. അപ്പൊ കഷ്ടത ഭക്തൻ എന്തിനാണ്? ശിക്ഷയാകുന്ന കഷ്ടത യഥാസ്ഥാനപ്പെടുവോള ദൈവത്തിന്റെ ശിക്ഷയാണെന്ന് വ്യക്തമാണ്. അടുത്ത് നോക്കിക്കട്ടെ, പ്രിസലോൺ വായിച്ചാട്ടെ. അടുത്ത് എന്ത് ചെയ്യ പറയുന്ന ആരാ നമുക്ക് അറിയാമല്ലോ, പത്രോസ്. പത്രോസിനോട് കർത്താവ് എന്ത് പറയുന്നുണ്ട്? നീ അല്പസമയം പിന്മാറിപ്പോയിട്ട് മടങ്ങി വന്ന് സഹോദരവർഗത്തെ ഉറപ്പിക്കുമെന്ന്. അപ്പൊ യഥാസ്ഥാനപ്പെട്ടു പത്രോസ് എന്ത് ചെയ്തു? യഥാസ്ഥാനപ്പെട്ടു പത്രോസ് എന്ത് ചെയ്തു? ഉറപ്പിച്ചു. അടുത്തത് വായിച്ചാട്ടെ. യഥാസ്ഥാനപ്പെട്ട് ഉറപ്പിച്ച് മൂന്നാമത് എന്തുവാ? ആ ദൈവങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കഷ്ടതയിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി കഷ്ടതയിൽ. അപ്പൊ യഥാസ്ഥാനപ്പെട്ട് ഉറപ്പിച്ച് ശക്തീകരിക്കും. അടുത്ത ആശ്രമം ആമയും പറയുക, ബലം എന്നേക്കും. നമ്മുടെ കരങ്ങളെ ഉയർത്തി അത് മാത്രം തോന്നിയാ ജയിച്ചു നമ്മൾ. ബലം എന്നേക്കും അവനുള്ളത്. നമ്മുടെ കഷ്ടതയിൽ ബലം തരുന്ന ദൈവത്തിനായി സ്തോത്രം. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെ മനസ്സ് സിയോലിലേക്കുള്ള പെരുവകളുണ്ട്. കണ്ണു നിർത്താഴേക്കുണ്ടെന്നാലും അവരതിനെ ജലാശയമാക്കി തീർക്കും. കർത്താവിന്റെ ബലം ധരിച്ച് ദൈവപ്രകാരം മുന്നേറുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവരാറായി, നമ്മുടെ കർത്താവരാറായി, നമ്മുടെ കർത്താവരാറായി. അവിടുത്തെ വരെ പ്രത്യാശയോട് മുന്നേറുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് സഹായിക്കുമാറാം.